Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ രീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള മൂശാക്കാലം ഒന്നാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യം വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:1-16 വരെ വാക്യങ്ങൾ.
സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന സദൃശ്യം. ദിവസം ഒരു ദിനാറാം വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3 മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥല തലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6 മണിക്കൂറിലും 9 മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. 11:00 അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി. ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11:00 വന്നവർക്ക് ഓരോ ദിനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറായ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടുപോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും.
ദൈവരാജ്യത്തിന്റെ മൗലിക വീക്ഷണം വെളിപ്പെടുത്തുന്ന ഉപമയാണ് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ നമ്മോട് പറയുന്നത്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായൊരു കഥയാണ്. തന്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ ഉടമസ്ഥൻ തന്നെയാണ് ഇറങ്ങിച്ചെല്ലുന്നത്. കാര്യസ്ഥനെ പറഞ്ഞയക്കുന്നില്ല. കരാറ് പ്രകാരം ആവശ്യത്തിന് ജോലിക്കാരെ എടുത്തു. പിന്നെ ജോലിയില്ലാതെ അവിടെ കറങ്ങി നടന്നിരുന്ന എല്ലാവരെയും വിളിച്ച് യജമാനൻ ജോലി കൊടുത്തു. അവരോട് അനുകമ്പ കാണിച്ചു. ജോലി സമയത്തെക്കുറിച്ചോ വേതനത്തെക്കുറിച്ചോ ചിന്തിക്കാതെയാണ് അവർക്ക് ജോലി കൊടുത്തത്. കാരണം പിന്നീട് കൂലി കൊടുക്കാനായിട്ട് കാര്യസ്ഥനെയാണ് പറഞ്ഞുവിടുന്നത്. ദിവസത്തിന്റെ അന്ത്യത്തിൽ 11:00 കരാറ് പ്രകാരമുള്ള തുക ആദ്യം വന്നവർക്ക് കൊടുത്തു. പിന്നെ ശ്രദ്ധേയമാകുന്ന കാര്യം, വൈകി വന്നവർക്കും അതേ തുക തന്നെ കൊടുത്തു എന്നതാണ്. ആദ്യം വന്നവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇരു കൂട്ടരും തുല്യരായി പരിഗണിക്കപ്പെട്ടു എന്നതാണ് ഈ പിറുപിറുക്കലിന് കാരണം. ഇത് ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവിക നീതിയും കാരുണ്യവുമാണെന്നോർക്കണം. ഇത് ദൈവരാജ്യത്തിന്റെ ശൈലിയാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വം ഏതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പോലും പറയും പാപ്പ ഫ്രാൻസിസ് എന്ന്. പാപ്പായുടെ അജപാലന സ്നേഹമാണ് അദ്ദേഹത്തെ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തിത്വമാക്കിയിരിക്കുന്നത്. അതിനടിസ്ഥാനം അദ്ദേഹത്തിന്റെ പാവങ്ങളോടുള്ള സ്നേഹമാണെന്നും അടിവരയിട്ട് പറയാം. ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പരിചരിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാവപ്പെട്ടൊരു സഭ എന്നത് പാപ്പ ഫ്രാൻസിസിന്റെ തനിമയാർന്ന പ്രയോഗമാണ്. ഇത് ദൈവിക നീതിയുടെ വീക്ഷണമാണ്, ദൈവിക കാരുണ്യത്തിന്റെ വീക്ഷണമാണ്. അർജന്റീനക്കാരനായ അല്ലെങ്കിൽ ലാറ്റിനമേരിക്കൻ സ്വദേശിയായ പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിന്റെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനം എവാഞ്ചേലിയി ഗൗദിയും സുവിശേഷ സന്തോഷത്തിൽ ഉദ്ധരിക്കുന്നതുമായ പാവങ്ങളോടുള്ള സമീപന രീതി ഏറെ ശ്രദ്ധേയമാണ്. ബുവനസ് ഐറിസിലെ മെത്രാപ്പോലീത്തി ആയിരുന്ന കാലത്ത് അവിടുത്തെ വൈദികരോടും അൽമായരോടും പറഞ്ഞ കാര്യങ്ങൾ പാപ്പ ഫ്രാൻസിസ് ഇന്ന് സഭ മുഴുവനു വേണ്ടിയും ആവർത്തിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തുവിന്റെ സ്നേഹവും ജീവനും എല്ലാവർക്കും വേണ്ടി, ആരെയും ഒഴിച്ചു നിർത്താതെ സകലർക്കും വേണ്ടി പങ്കുവയ്ക്കുന്നതിനായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ പാപ്പ വിഭാവനം ചെയ്യുന്നത് എൻ ഓൾ ഇൻക്ലൂസീവ് ചേർച്ച് ആണ്. പാവങ്ങളെ ഒഴിവാക്കാത്ത, മറിച്ച് പാവങ്ങളെ ആശ്ലേഷിക്കുന്ന എൻ ഓൾ ഇൻക്ലൂസീവ് ചേർച്ച് ആണ് പാപ്പ വിഭാവനം ചെയ്യുന്നത്. സ്വന്തം സുരക്ഷിതത്വത്തിലേക്ക് ചുരുങ്ങുകയും അതിനോട് ഒട്ടിനിൽക്കുകയും ചെയ്യുന്നതിനാൽ ആരോഗ്യപൂർണമായിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ അല്ലെങ്കിൽ സഭയേക്കാൾ ക്രൈസ്തവനേക്കാൾ തനിക്കിഷ്ടം തെരുവിലായിരിക്കുന്നത് മൂലം പരിക്ക് പറ്റുകയും വേദനിക്കുകയും അഴുക്ക് പുരളുകയും ചെയ്യുന്ന വ്യക്തിയെയാണ്, സഭയെയാണ്, ക്രൈസ്തവനെയാണെന്ന് പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. കേന്ദ്രഭാഗത്ത് അല്ലെങ്കിൽ പ്രഥമ സ്ഥാനത്തായിരിക്കുന്നതിനായി വ്യഗ്രതപ്പെടുകയും തുടർന്ന് കുറെ ഒഴിവാക്കാനാകാത്ത മമതകളുടെയും നടപടിക്രമങ്ങളുടെയും വലയിൽപ്പെട്ട് അവസാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ സഭയെ, ക്രൈസ്തവനെ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പാപ്പ ഫ്രാൻസിസ് സമർത്ഥിക്കുന്നത്. ക്രിസ്തുവിന്റെ സൗഹൃദത്തിൽ നിന്നും സുവിശേഷ സ്നേഹത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന ശക്തിയും വെളിച്ചവും സാന്ത്വനവും ലഭിക്കാതെയും ആരുടെയും പിന്തുണയില്ലാതെയും ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവുമില്ലാതെയും അനേകം മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ ലോകത്ത് നിന്ന് ജീവിക്കുന്നുണ്ട് എന്ന വസ്തുത പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്നു, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കൺമുൻപിൽ എത്രയോ പേരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കേഴുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ നാം അനുസ്മരിക്കേണ്ടതാണ്. വ്യാജ സുരക്ഷിതത്വം നൽകുന്ന ചട്ടക്കൂട്ടിൽ കർക്കശക്കാരായ ന്യായാധിപന്മാരും നിയമപാലകന്മാരുമായി ക്രൈസ്തവ മക്കൾ ജീവിക്കാൻ ഇടയാകരുതെന്ന് പാപ്പ ഫ്രാൻസിസ് അനുസ്മരിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഭയമുണർന്ന് ക്രിസ്തുവിനോടൊത്ത് ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ക്രൈസ്തവ വീക്ഷണവും ദൈവരാജ്യത്തിന്റെ ശൈലിയുമെന്നാണ് പാപ്പ ഫ്രാൻസിസ് നിരന്തരമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭയുടെ പങ്ക് എന്ന വിഷയത്തെ ആധാരമാക്കി കേരളത്തിലെ യുവജന പ്രസ്ഥാനം KCYM ഒരിക്കൽ സംഘടിപ്പിച്ച സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇങ്ങനെയാണ് പ്രസ്താവിച്ചത്. മനുഷ്യ സംസ്കാരം വളരുന്നത് പരാജിതരും പാവങ്ങളുമായവരും അവരുടെ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അവബോധം നേടുമ്പോഴാണ് എന്നായിരുന്നു. പിന്നെയും അദ്ദേഹം ഇങ്ങനെ തുടർന്നു, ക്രൈസ്തവ ദർശനമനുസരിച്ച് എക്കാലത്തെയും മാനദണ്ഡം എളിയവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, പിന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. തിരസ്കൃതരും ബഹിഷ്കൃതരുമായിത്തീരുന്ന മനുഷ്യരുടെ ജീവിതത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ പ്രവർത്തനവും സമർപ്പണവും ജീവിതവും എപ്പോൾ ഉതകുന്നുവോ അപ്പോഴാണ് ക്രിസ്തുവിന്റെ ജീവിതവും ദർശനവും നാം സാക്ഷാത്കരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. എന്നാൽ ഒരിക്കൽ 1.5 ലക്ഷം രൂപ കൊടുക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഈ ഹാളിലുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണം എന്ന സ്കൂൾ മാനേജറായ ക്രൈസ്തവ വൈദികൻ പുരോഹിതൻ പറഞ്ഞത് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് KS രാധാകൃഷ്ണൻ വേദിയിൽ അന്ന് പ്രസ്താവിച്ചത്. പിന്നിൽ നിൽക്കുന്നവരുടെ കഥയാണ് അല്ലെങ്കിൽ പിൻപന്മാരുടെ കഥയാണ് നാം ഇന്ന് മനസ്സിരുത്തുന്ന സുവിശേഷ ഭാഗം പറയുന്നത്. സ്നേഹിക്കപ്പെടാത്തവരെ അർഹതയുള്ളവരാകത്തക്ക വിധം ജീവിതം ധന്യമാക്കണം, ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടാൻ അവരെയും യോഗ്യരാക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന ഉപമ നമ്മോട് പറയുന്നത്. അതുപോലെ ഉപമയ്ക്ക് തൊട്ടു മുൻപും പിൻപുമുള്ള വചനഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിന്നെ പിൻപന്മാരിൽ പലരും മുൻപന്മാരും ആക്കപ്പെടും എന്നത് ഉപമ മനസ്സിലാക്കുവാനും സ്വാംശീകരിക്കുവാനുമുള്ളൊരു ഗൈഡാണ്, ആമുഖമാണ്, മുഖരേഖയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. ഉപമയുടെ അവസാന ഭാഗത്ത് ജോലിയുടെ അന്ത്യത്തിൽ അല്ലെങ്കിൽ ദിവസത്തിന്റെ അന്ത്യത്തിൽ യജമാനൻ വേതനം നൽകാനായിട്ട് തന്റെ ഭൃത്യനെ പറഞ്ഞയക്കുന്നു, യജമാനൻ വരുന്നില്ല. ഇത് നിത്യതയുടെ വിധിദിനത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു നിത്യതയുടെ വിധിയാളനാണെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ സഹോദരബന്ധിയായ ജീവിതം നയിച്ചവർക്ക് നിത്യതയുടെ സമ്മാനം അവിടുന്ന് നൽകും. ത്യാഗപൂർവം ജീവിതം സമർപ്പിച്ചവർക്ക് കർത്താവ് 100 ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകും. എന്നാൽ അനുദിന ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ പ്രതിഫലം മാത്രമല്ല മാനദണ്ഡം, പ്രതിഫലം നോക്കാതെ സഹോദരങ്ങൾക്കായി അധ്വാനിക്കാനും സമർപ്പിക്കാനും സാധിക്കുന്നവർക്ക് ഉദാരമതിയായ യജമാനൻ ഔദാര്യത്തോടെ എല്ലാം നൽകും. അവിടുന്ന് വന്നത് നമുക്ക് യഥാർത്ഥമായ സന്തോഷം നൽകുവാനും നമ്മുടെ ജീവിതത്തിന്റെ സന്താപം അകറ്റുവാനുമാണ്. തന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കുവാനും പാവങ്ങളുടെയും പാപികളുടെയും രോഗികളുടെയും കണ്ണീരൊപ്പുവാനുമാണ് അവിടുന്ന് വന്നത്. എങ്കിൽ അവിടുത്തെ സ്നേഹവും കാരുണ്യവും നമ്മുടെ അനുദിന ജീവിതത്തിൽ പങ്കുവയ്ക്കുവാനും പ്രാവർത്തികമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കാം.
സന്തോഷം ഏകുവാൻ, സന്താപം നീക്കുവാൻ സർവേശൻ വാസമായി മാനസേ. കാരുണ്യം തൂകുവാൻ, കണ്ണീര് മായ്ക്കുവാൻ കർത്താവാം യേശുവിന്നിൻ സ്നേഹമാ. ആത്മാവിൻ മോചക നീയാണെന്നാശ്രയം, ആനന്ദം നൽകണേ എന്നാളും വാഴണേ. സന്തോഷം ഏകുവാൻ, സന്താപം നീക്കുവാൻ സർവേശൻ വാസമായി മാനസേ. കാരുണ്യം തൂകുവാൻ, കണ്ണീര് മായ്ക്കുവാൻ കർത്താവാം യേശുവിന്നിൻ സ്നേഹമാ.
ഈ ഗാനം കെസ്റ്റർ ആലപിച്ചതാണ്. ഗാനരചന ഫാദർ തദേവസ് അരവിന്ദത്ത്. സംഗീതം പകർന്നത് ഹെക്ടർ ലൂയിസ്.
സന്തോഷം ഏകുവാൻ, സന്താപം നീക്കുവാൻ സർവേശൻ വാസമായി മാനസേ. സന്തോഷം ഏകുവാൻ, സന്താപം നീക്കുവാൻ സർവേശൻ വാസമായി മാനസേ. കാരുണ്യം തൂകുവാൻ, കണ്ണീര് മായ്ക്കുവാൻ കർത്താവാം യേശുവിന്നിൻ സ്നേഹമാ. ആത്മാവിൻ മോചക നീയാണെന്നാശ്രയം, ആനന്ദം നൽകണേ എന്നാളും വാഴണേ. സന്തോഷം ഏകുവാൻ, സന്താപം നീക്കുവാൻ സർവേശൻ വാസമായി മാനസേ. കാരുണ്യം തൂകുവാൻ, കണ്ണീര് മായ്ക്കുവാൻ കർത്താവാം യേശുവിന്നിൻ സ്നേഹമാ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാറിയത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള മൂഷാക്കാലം ഒന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.